മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ നിലയിലുള്ള ഉയർപ്പിനെ കുറിക്കുന്ന ഒരു ദിവസമായിട്ട് ചുറ്റുപാടുമുള്ള ക്രിസ്തീയ വിഭാഗങ്ങൾ ഈസ്റ്റർ ആയിട്ട് ആഘോഷിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആ നിലയിൽ ആ കാര്യങ്ങൾ കാണുന്നില്ലെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലുമാണ് നമ്മൾ നമ്മുടെ പ്രത്യാശ വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, മരണവും ജീവിതവും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഈ തൊട്ട് ഉള്ള വീട്ടില് 98 വയസ്സ്, അതായത് ഏകദേശം ഈ നൂറ്റാണ്ടിന്റെ പ്രായമുള്ള ഒരു മാതാവ്, എപ്പോഴും ഇവിടെ കാണുന്ന മാതാവ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം ശവസംസ്കാരമായിരുന്നു. ഇന്നലെ രാവിലെ ഞാന് രാവിലെ ഉണർന്നപ്പോ പരിഭ്രാന്തരായിട്ട് ഒരു സഹോദരൻ ഫോണിലെ വിളിച്ചു. അദ്ദേഹം വിളിച്ചത് പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടാണ്. ഒരു ഡോക്ടർ സന്ദീപ് കൊല്ലത്തുള്ളത് പെട്ടെന്ന് കോയമ്പത്തൂരില് ആ നിലയില് മരിച്ചതായിട്ട് ഒരു പത്രവാർത്ത കണ്ടു. അദ്ദേഹം പരിഭ്രാന്തരായിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മുടെ സന്ദീപ് അല്ല, നമ്മുടെ സഹോദരനല്ല, എങ്കിലും ഞാനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ സഹോദരനെ വിളിച്ചു. സഹോദരനല്ല, പേരും അദ്ദേഹത്തിന്റെ തൊഴിലും വയസ്സും ജീവിക്കുന്ന സ്ഥലവും ഒക്കെ ഒരുപോലെയായിരുന്നെങ്കിലും വേറെ ഏതോ ഒരു ചെറുപ്പക്കാരനാണ് കോയമ്പത്തൂരിലെ കൊല്ലപ്പെട്ടത്, മരിച്ചത്. പ്രിയമുള്ളവര്, ചെറുപ്പക്കാരായാലും പ്രായമുള്ളവരായാലും മരണവും ജീവിതവും ഒരു യാഥാർത്ഥ്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ മരണങ്ങൾ കണ്ടിട്ടുള്ള ഒരാൾ ആരായിരിക്കും? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്വന്തക്കാര് 10 കുഞ്ഞുങ്ങൾ മരിച്ചത് കണ്ട ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മോശയായിരിക്കും ഏറ്റവും കൂടുതൽ മരണങ്ങൾ കണ്ടിട്ടുള്ളൂ. കാരണം മോശയുടെ സഹോദരൻ മരിക്കുന്നത് അദ്ദേഹം കണ്ണിന് മുൻപില് ആ നിലയില് അതുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവത്തിലൂടെ കടന്നുപോയി. എന്നാൽ താനെ കൂട്ടിക്കൊണ്ടു വന്ന 600,000 വരുന്ന ജനം, ഒരു തലമുറ മുഴുവൻ തന്റെ കണ്ണിന് മുമ്പില് മരിച്ചു വീഴുന്നതും ആ നിലയിലൊക്കെയുള്ള അനുഭവങ്ങളും പല യുദ്ധങ്ങളും, 20 ലക്ഷം വരുന്ന ഒരു ജനത്തെ നടത്തിക്കൊണ്ടു വന്നപ്പോ അവശേഷിച്ച എത്രയാ പേരെ ഉള്ളത്? ഒരു തലമുറ മുഴുവൻ മരുഭൂമിയില് പട്ടുപോയതായിട്ട് നമ്മൾ വായിക്കുന്നു. ഏകദേശം ആ നിലയിലുണ്ടായിരുന്ന, അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് വന്ന അവര് മുഴുവൻ, 40 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവരെല്ലാം, മുതിർന്നവരെല്ലാം ആ നിലയില് അവരെ മരിച്ചു വീണു, മരുഭൂമിയിലെ വളമായി തീർന്നു എന്നാണ് ദൈവവചനം പറയുന്നത്. മോശ മരണങ്ങൾ ധാരാളം കണ്ടിട്ടുള്ളവനാണ്. 40 വർഷം അവർ മരുഭൂമിയിൽ നടന്നപ്പോ ആ തലമുറയിലെ മുഴുവൻ പേരും മരിച്ചു വീണതിന് ശേഷമാണ്, യോശുവയും കാലേബും ഒഴിച്ച് ബാക്കിയുള്ളവർ മരിച്ചു വീണതിന് ശേഷമാണ് വീണ്ടും അവരെ കനാൻ നാട്ടിലേക്ക് കടക്കുന്നത്. അങ്ങനെയുള്ള മോശ മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും എഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 90-ാമത്തെ സങ്കീർത്തനം. ദൈവപുരുഷനായ മോശയുടെ ഒരു പ്രാർത്ഥന എന്നാണ് 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ജീവിതം, ആയുസ്, മരണം, ഈ കാര്യങ്ങളെക്കുറിച്ച് പല വാക്യങ്ങളിൽ കടന്നു വരുന്നുണ്ട്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. തലമുറകൾ, ഒരു തലമുറ തന്റെ മുമ്പിൽ ആ നിലയിൽ അസ്തമിക്കുന്നത് കുറെയൊക്കെ കാണാനായിട്ടിടയായ മോശ പറയുന്നു, കർത്താവേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. പലതും ശാശ്വതമായിട്ട് നിൽക്കും. പർവ്വതങ്ങള്, ഭൂമി, ഭൂമണ്ഡലം, ഇതൊക്കെ ശാശ്വതമായിട്ട് നിൽക്കുമെന്ന് തോന്നുന്നു. പക്ഷേ എല്ലാറ്റിലും അനാദിയായിട്ടും ആദിയില്ലാത്തവനായിട്ട് ശാശ്വതമായിട്ടും ഒന്നേ നിൽക്കുന്നുള്ളല്ലോ, അത് ദൈവമേ നീ തന്നെയാണ്. മനുഷ്യനെന്താ, അവനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരും, മനുഷ്യപുത്രന്മാരെ തിരികെ വരവീൻ എന്ന് ദൈവം വിളിക്കും. 1000 സംവത്സരം നോക്കുക, കാലം, സമയം, ആയുസ്, ഇതെല്ലാം ആവർത്തിച്ചാർത്തിച്ച് ആ സങ്കീർത്തനത്തിൽ വരുന്നുണ്ട്. 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞ ഒരു ദിവസം പോലെയാണ് ദൈവത്തിന്. അങ്ങനെ മുന്നോട്ട് വന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഒരു കാര്യം നമ്മൾ കാണുന്നു. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ എന്ന വാക്യമാണ് നമ്മളവിടെ കാണുന്നത്. മോശ പറയുകയാണ്, കർത്താവേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഇത് വേറൊരു വേർഷനിൽ, ഇംഗ്ലീഷില്, അതായത് ഞങ്ങള് ദിനംതോറും ഞങ്ങളുടെ നാളുകൾ എത്ര ചുരുക്കമാണെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ കർത്താവേ ഞങ്ങളെ അനുവദിക്കണമേ എന്നാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? കർത്താവേ ഞങ്ങളുടെ നാളുകൾ എത്ര ചുരുക്കമാണെന്നുള്ള ജ്ഞാനം ഞങ്ങൾ പ്രാപിച്ച്, ഞങ്ങളുടെ നാളുകൾ എത്ര ചുരുക്കമാണെന്നുള്ള ജ്ഞാനം ഞങ്ങൾ പ്രാപിച്ച് ഞങ്ങൾ ഓരോ ദിവസവും ജീവിപ്പാൻ, ഓരോ ദിവസവും എണ്ണി മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് ആ മറ്റൊരു വേർഷനിൽ നമ്മൾ കാണുന്നത്. നോക്കുക, ജീവിതം വളരെ ചുരുങ്ങിയ ഒരു കാര്യമാണ്, വളരെ വളരെ വേഗത്തിലെ കാര്യങ്ങളെ ഇല്ലാതെയാണ്. എന്നാൽ അതിനെ മനുഷ്യൻ മനസ്സിലാക്കി ദൈവത്തിനായിട്ട് ജീവിക്കുന്നതാണ് ഏറ്റവും ജ്ഞാനമുള്ള ഒരു കാര്യം. ഇവിടെ ഇതാ, നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുഷ്കാലം എത്രയാണ്? പലപ്പോഴും മോശയുടെ തന്നെ ആ സങ്കീർത്തനത്തിലെ ഒരു വചനം എടുത്ത് നമ്മൾ പറയാറുണ്ട്, ഞങ്ങളുടെ ആയുഷ്കാലം, അതിന്റെ 10-ാമത്തെ വാക്യം, 90-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവും അത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ള ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് 70 വർഷം അല്ലെങ്കിൽ 80 വർഷം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ മോശ അത് പറയുമ്പോ മോശ എത്ര വർഷം ജീവിച്ചിരുന്നു? മോശ 120 വർഷം ജീവിച്ചിരുന്നു. പഴയ നിയമഭക്തന്മാരൊക്കെ വളരെ വർഷങ്ങള്, 120-ഉം 900-ഉം ഒക്കെ വർഷങ്ങൾ ജീവിച്ചിരുന്ന പഴയ നിയമഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ മോശ ഇവിടെ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം എന്ന് പറഞ്ഞ് അതിനെ വളരെ പരിമിതപ്പെടുത്തിയത് എന്തുകൊണ്ടാ? നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യന് അത്രേ ആയുസുള്ളൂ എന്നാണ്. എന്നാൽ ആ 70 സംവത്സരം 80 സംവത്സരം എന്ന് പറഞ്ഞതിന്റെ മുകളിലുള്ള വാക്യങ്ങളോട് അതിനെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോ, ഓ അന്നത്തെ തലമുറയിൽ, മോശയുടെ കാലഘട്ടത്തിൽ, ഓ മനുഷ്യർക്ക് ആ നിലയില് കൂടുതൽ വർഷങ്ങൾ ജീവിക്കാനായിട്ടുള്ള സാധ്യതയും അവകാശവും ദൈവം കൊടുത്തിരുന്നു. പക്ഷേ കനാൻ നാട്ടില് പ്രവേശിക്കത്തക്കവണ്ണമുള്ള വിശ്വാസം ഇല്ലാഞ്ഞതുകൊണ്ടാണ് ദൈവം അവരുടെ നാളുകളെ 70 സംവത്സരമായിട്ടും 80 സംവത്സരമായിട്ടും ചുരുക്കിയത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അവർക്ക് ലഭിച്ച ഒരു ശാപം അതിന്റെ ഭാഗമായിട്ടാണ് അതിനെ കാണുന്നത്. 7 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിച്ചോ, ആ കാലഘട്ടത്തിൽ 120-ഉം 150-ഉം 200-ഉം വർഷം ആയുസ്സുള്ള ആ കാലഘട്ടത്തിൽ ഈ വാക്യങ്ങൾ എഴുതുന്ന മോശയ്ക്ക് തന്നെ 120 വർഷം ആയുസ്സുണ്ടായിരുന്ന മോശ എഴുതുകയാണ് ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം എന്ന് എഴുതുമ്പോ, അത് അവർ കടന്നുപോയ ആ പശ്ചാത്തലത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും അത് മനുഷ്യനെ മുഴുവനും സംബന്ധിക്കുന്ന ഒരു കാര്യമായിട്ട് അങ്ങ് എടുക്കുക ചെയ്യുന്നു. മനുഷ്യനെല്ലാം 70 അല്ലെങ്കിൽ 80 എന്ന് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഈ വാക്യത്തെ അടർത്തിയെടുത്ത് ചിന്തിക്കാറുണ്ട്. എന്നാൽ മോശ അവിടെ പറഞ്ഞത്, ഓ അവർക്ക് ലഭിച്ച ഒരു ശാപത്തിന്റെ ഭാഗമായിട്ട് ദൈവം അവരുടെ നാളുകളെ ചുരുക്കി കളഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. ഞങ്ങളുടെ പാപങ്ങൾ, ഓ ഞങ്ങളുടെ നാളുകൾ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ നെടുവർപ്പ് പോലെ പോകുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 ആക്കി കുറച്ചിരിക്കുന്നല്ലോ, 80 ആക്കി കുറച്ചിരിക്കുന്നല്ലോ. എന്തായിരുന്നു അവരുടെ പാപം? എന്തായിരുന്നു അവരുടെ അവിശ്വാസം? അവരെ സംബന്ധിച്ച് അവര് ആ നിലയിലെ കനാൻ നാട്ടിലെ വിശ്വാസത്തോടെ പ്രവേശിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നത്. എന്നാൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? കനാനിൽ പ്രവേശിക്കാനുള്ള അനുസരണമോ വിശ്വാസമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോക്കുക, ദൈവം അവർക്ക് കൊടുത്ത ആ നിലയിൽ ഒരു ശിക്ഷാവിധിയുടെ ഭാഗമെന്നുള്ള നിലയിൽ അവരുടെ ആയുഷ്കാലം 70-ഓ 80-ഓ സംവത്സരമായി പോയി എന്നാണ് ആ ഭാഗത്തോട് ചേർത്ത് നമ്മളെ ചിന്തിക്കേണ്ടത്. ഇന്നിപ്പോൾ മനുഷ്യന്റെ ആയുസ് വളരെ പുതിയ കാലഘട്ടം വന്നപ്പോൾ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. 100 വയസ്സോ 110-ഓ ഒക്കെ ഉണ്ട്. 70-ഉം 80-ഉം ഒക്കെ കഴിയുമ്പോൾ ആളുകൾ ആ നിലയിൽ മരിക്കുന്നു. അപ്പോ ഇന്നത്തെ യാഥാർത്ഥ്യത്തോട് ചേർത്ത് നമ്മൾ ഇതും കൂടെ ചേർത്ത് മോശ അന്നേ 70 സംവത്സരം 80 സംവത്സരം അങ്ങ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് എന്ന് നമ്മൾ അങ്ങ് എടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ വാക്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുകളിലുള്ള വാക്യങ്ങളോടെ ചേർത്ത് ചിന്തിക്കണം. ഞാൻ ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഒരു കാര്യമല്ല. സാക്ടർ തന്റെ ഒരു ലേഖനത്തിൽ ഈ അടുത്തിടെ എഴുതിയിരിക്കുകയായിരുന്നു. അദ്ദേഹം എഴുതിയപ്പോ വേറൊരു കാര്യം കൂടെ, നമ്മൾ ആയുസിനെ കുറിച്ച് നമ്മുടെ മറ്റൊരു തെറ്റായ നിഗമനം കൂടെ ബൈബിള് കൃത്യമായിട്ട് വായിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാകും എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ ആറാം അധ്യായത്തിലെ ഒരു വാക്യത്തോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ വാക്യം, അപ്പോൾ യഹോവ, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ലല്ലോ, അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്ന് അരളി ചെയ്തു. ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത് എന്താ, മനുഷ്യന്റെ പരമാവധി ആയുസ് 120 വർഷമായിട്ട് ദൈവം അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ദാ ഈ വാക്യം അങ്ങനെയാ പറയുന്നത്, ഞാന് അവന്റെ കാലം 120 സംവത്സരം എന്ന് ഞാൻ അങ്ങ് അരളി ചെയ്തു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ മുകളിലുള്ള വാക്യങ്ങളോടും ആ കോണ്ടസ്റ്റിനോടും ചേർത്ത് വേണം നമ്മളത് ചിന്തിക്കാൻ. പൊതുവേ മനുഷ്യനെ എല്ലാവരെയും കുറിച്ചുള്ള ഒരു പൊതു പ്രസ്താവനയല്ല അവിടെ നടക്കുന്നത്, മറിച്ച് എന്താ നിങ്ങൾക്കറിയാം ആ ഭാഗം എന്താണ്, നോഹയുടെ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. നോഹ ആ നിലയില് അവന് ദൈവത്തിന്റെ ശിക്ഷാവിധി വരുന്നു എന്നുള്ള കാര്യം അവന് പ്രഖ്യാപിക്കുകയാണ്. എത്ര നാള് പ്രഖ്യാപിച്ചു അവൻ? 120 സംവത്സരം പ്രഖ്യാപിച്ചു. അപ്പോ ജലപ്രളയം ഇനി 120 സംവത്സരം കഴിഞ്ഞ് വരും. അതുകൊണ്ട് ഇപ്പോഴുള്ള തലമുറയുടെ ആയുസ് 120 സംവത്സരമേ ഉള്ളൂ, മനുഷ്യൻ ജഡമല്ലോ, ഇവന്റെ കാലം 120 സംവത്സരമാകും. കാര്യം 120 സംവത്സരം കഴിയുമ്പോ നോഹ പ്രസംഗിക്കുന്നത് പോലെ ജലപ്രളയം വന്ന് ഇവരെ ഇല്ലാതെയാണ്. ഈ 120 സംവത്സരം നോഹയ്ക്ക് പെട്ടകം പണിയാൻ വേണ്ടിയുണ്ട്, 120 സംവത്സരം നോഹയ്ക്ക് പ്രസംഗിക്കാൻ വേണ്ടിയുണ്ട്. ഈ 120 സംവത്സരം എന്ന് ഈ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ മനുഷ്യനെ ഇനി അവന്റെ മുമ്പിൽ എത്ര നാളുകളുണ്ട് എന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പൊതുവായിട്ട് എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ആയുസിനെ 120 സംവത്സരം എന്ന് നിർണയിച്ചതല്ല എന്നും പ്രിയ സഹോദരന് ഇതിന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ബൈബിള് അങ്ങനെ അങ്ങ് വേഗത്തിൽ അങ്ങ് വായിച്ചു പോകും. എന്നാൽ അതിന്റെ മുകളിലും താഴെയുമുള്ള ഭാഗങ്ങളോട് ചേർത്ത് പഠിക്കുന്ന സഹോദരന്മാര് അവര് പുതിയ ചില കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. നോക്കുക, അങ്ങനെയാണെങ്കിൽ 120 സംവത്സരവുമല്ല, 70 സംവത്സരവുമല്ല, 80 സംവത്സരവുമല്ല, മനുഷ്യന്റെ ആയുസ് എത്ര? മനുഷ്യന്റെ ആയുസ് എത്രയാണെന്ന് നമ്മള് ഒരുപക്ഷെ ഒരു അക്കാഡമിക് ലെവലിൽ അറിയുന്നതിലെ വലിയ അർത്ഥമൊന്നുമില്ല. എത്രയായാലും നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അത് 139-ാമത്തെ സങ്കീർത്തനത്തിന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. 139-ാമത്തെ സങ്കീർത്തനം നോക്കുക. 139-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. പ്രിയമുള്ളവര്, നമ്മെ സംബന്ധിച്ച് ഇത് നമ്മുടെ ആയുസ് 120-ഓ 80-ഓ 70-ഓ ഇതൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താ, നമ്മുടെ നാളെത്ര ആണെങ്കിലും ദൈവം അത് ചെയ്തിട്ടുണ്ട്, ദൈവം അത് നിയമിച്ചിട്ടുണ്ട്. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് ദൈവം ആ നിലയില് അവിടുത്തെ പരിപൂർണ ജ്ഞാനത്തിൽ ആ ദിവസങ്ങളെ തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് എത്ര ആണെന്ന് അറിയുന്നതിലല്ല പ്രധാനം, മറിച്ച് മോശപാടിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ മുമ്പിലുള്ള നാളുകൾ എത്ര ആണെന്ന്, അത് ഏതായാലും ഒരു ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾക്ക് ബുദ്ധിയായിട്ട് ഉപയോഗിക്കാൻ ഉള്ള ജ്ഞാനം ഞങ്ങൾക്ക് തരണമേ. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോ ഏറ്റവും നമുക്ക് ഹൃദയത്തിൽ വെക്കാവുന്ന ഒരു കാര്യം. ദൈവം മനുഷ്യന് ഒരു ആയുസ് കൊടുത്തിട്ടുണ്ട്. ആ ആയുഷ്കാലം മുഴുവൻ അവൻ ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തില് നമ്മൾ അങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൽ 23-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ, നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. പലരും വിചാരിച്ചു പോകുന്നത് ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ട്, അതിന് പുറകില് ഞാൻ അങ്ങ് ഇല്ലാതായി പോകുമോ? അങ്ങനെ പേടിക്കണ്ട സഹോദര, നീ അങ്ങനെ പേടിക്കണ്ട. നിനക്ക് ദൈവം ഒരു ആയുസ് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അത് പൂർത്തിയാക്കും. ആ കാര്യം ദൈവത്തിന് അങ്ങ് വിട്ടേരെ. നമ്മൾ പലരുടെയും പ്രശ്നം എന്താ? നമ്മൾ പലരുടെയും പ്രശ്നം ദൈവം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ആയുസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ദൈവം പറയുന്നത് എന്താ? നീ ജനിക്കുന്നതിന് മുമ്പ്, എന്റെ കുഞ്ഞെ, നീ ജനിക്കുന്നതിന് മുമ്പ്, നീ ഒന്നുമില്ലാതിരുന്നപ്പോൾ, നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്നെ സംബന്ധിച്ചുള്ളത് എത്ര നാൾ നിനക്ക് ആയുസ്സുണ്ട്? നിന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്റെ പുസ്തകത്തിൽ ഉണ്ട്, ഉണ്ട്. നിനക്ക് ആ ആയുസ്കാലം പൂർത്തീകരിച്ച് തരും. അത് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യേണ്ട വിശ്വസ്തത. നിന്റെ ഭാഗത്തോ? നിന്റെ ഭാഗത്ത് നീ ചെയ്യേണ്ടത് എന്താ? നിന്റെ ഭാഗത്ത് ദൈവമേ, എന്റെ മുമ്പിലുള്ള നാളുകൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അത് ചുരുക്കമായ നാളുകളാണ്. ആ ചുരുക്കമായ നാളുകൾ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവേ, ഞാൻ എന്റെ ഇന്നത്തെ ദിവസത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കട്ടെ. ഇതാണ് നമുക്ക് ജീവിതത്തിൽ എടുക്കാവുന്ന ഒരു കാര്യം. നോക്കുക, ഇന്നത്തെ ദിവസം ഇത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എന്താ ബുദ്ധിപരമായിട്ട് ചെയ്യുന്നത്? ഓ, ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, ഉടനെ ഒരു ദിവസമേ ഉള്ളൂ എന്നറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നേഷ്യസ് ലയോള എന്ന് പറഞ്ഞ ഒരു ആളിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കത്തോലിക്ക സമുദായത്തിൽ തന്നെ നിന്ന ഒരാളാണ്, പക്ഷെ ദൈവഭക്തനായ ഒരാളായിരുന്നു. ഇഗ്നേഷ്യസ് ലയോളയെ അദ്ദേഹത്തോട് അദ്ദേഹം ഒരു ദിവസം ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യം വന്നിട്ട് ചോദിച്ചു, ഇഗ്നേഷ്യസ് ലയോള, താങ്കളുടെ ജീവിതം ഇന്നിപ്പോ വൈകുന്നേരം 4 മണിയായി, ഇന്ന് രാത്രി കൊണ്ട് താങ്കളുടെ ജീവിതം അങ്ങ് അവസാനിക്കും എന്ന് താങ്കൾക്ക് അറിവ് കിട്ടി, ദൈവം അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, താങ്കൾ എന്ത് ചെയ്യും? അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, അദ്ദേഹം ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നിരുന്നു. ഇദ്ദേഹം കേൾക്കാത്തതാന്ന് വെച്ച് ശിഷ്യം പിന്നെയും ചോദിച്ചു, ചില ഗുരുക്കന്മാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ചെടി അല്പം വന്നവാ, കേൾക്കുകയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രതികരിക്കുകയില്ല. പിന്നെയും ചോദിച്ചു, ഞാൻ ചോദിച്ചു കേട്ടില്ലേ, ഇന്ന് നിങ്ങളുടെ ആയുസ് തീരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ ലയോള പറഞ്ഞു, നീ കാണുന്നില്ലേ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? നീ കാണുന്നില്ലേ, അത് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുക, ഇപ്പോ മരിക്കുമെന്ന് കേട്ടാൽ ഉടനെ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പാത്രവും കളഞ്ഞേച്ച് ഓടി ഏതാണ്ടൊക്കെ ക്രമീകരിക്കത്തക്കവണ്ണം എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ എന്നും എന്താ എന്നും ഒഴുകിയാ ജീവിക്കുന്നത്? നമ്മെ സംബന്ധിച്ച് അങ്ങനെയാണോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ എന്നറിഞ്ഞാൽ നമ്മൾ തത്രപ്പെട്ട് പലതും ക്രമീകരിക്കാനും ശരിയാക്കാനും ക്ഷമ ചോദിക്കാനും ഓടി നടക്കുമോ? ഈ സഹോദരൻ, ഈ ദേശസേവള എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഓരോ നാളിനെയും ജീവിതത്തിലെ അവസാന നാളായിട്ട് കണ്ട് ഒരുത്തരോടും ആ നിലയിലെ കാര്യങ്ങളൊന്നും ക്രമീകരിക്കാനായിട്ടില്ലാത്തവനായിട്ട് എന്ന് വെച്ചാൽ ഒരാളോടും ആ നിലയിൽ ക്ഷമ ചോദിക്കുകയോ കാര്യങ്ങൾ ക്രമീകരിക്കുകയോ ഒന്നും ചെയ്യാൻ ആ നിലയിൽ ഒരു ബാധ്യതയൊന്നും അവശേഷിപ്പിക്കാതെ അദ്ദേഹം ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്തു പോവുക. ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമാണ് ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളത്. അവിടെ നോക്കുക, ഒത്തിരി ആത്മീയതയുടെ ഒരു പരിവേഷമൊന്നുമില്ല. ഓ, ഇനി ഇന്ന് ദിവസമേ ഉള്ളൂ, ഉടനെ ഓടി കുറച്ച് ട്രാക്ട് എല്ലാം എടുത്ത് ഈ തൂത്തുട്ടി കവലയിൽ നിന്ന് 100 പേർക്ക് കൊടുത്ത് എന്റെ ഏതാണ്ടൊരു കോട്ട തേക്കണം, അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? നമുക്ക് ഒരു ദിവസമേ ഉള്ളൂ എന്നറിഞ്ഞാൽ എന്താ? നമ്മൾ ഉടനെ പോയി ഒരു മൈക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന ഇവിടെ നിന്ന് പ്രസംഗിക്കുകയാണോ? ഇനി ബാക്കിയുള്ള സമയം മുഴുവൻ ഏതായാലും ഇത്രയും നാൾ പോയി. ഇനി പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം ഓരോ ദിവസവും നിറവേറുക, അതാണ് ജീവിതത്തെ ബുദ്ധിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നതിന്റെ അർത്ഥം. ദൈവഹിതം എന്താ? ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോന്നാണ്. ഓ, ഒരു മാതാവായിരിക്കുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു കർമ്മമണ്ഡലം ഉണ്ടാവും. ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അവന്റേതായ ഒരു ജീവിതത്തിന് ദൈവം ഏർപ്പെടുത്തിയിട്ടുള്ള ചില പരിമിതികളുണ്ടാവും. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് ദൈവഹിത പ്രകാരം ജീവിക്കുക, ഹോൾ ഹാർട്ടഡായിട്ട് ദൈവത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവനായിട്ട് സമർപ്പിക്കപ്പെട്ടവളായിട്ട് ജീവിക്കുക. ഇതന്നെ ഓരോ ദിവസവും ബുദ്ധിയായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നാം ഓരോ ദിവസവും ബുദ്ധിയായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് വന്നാൽ, ഒരു സുപ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം മാത്രമേ നിനക്കുള്ളെന്ന് കേട്ടാലും നമുക്ക് വലിയ പരിഭ്രാന്തി ഒന്നും ഉണ്ടാകുകയില്ല. നമ്മൾ എന്നത്തെയും പോലെ അന്നത്തെ ദിവസവും ദൈവമുമ്പാകെ ജീവിച്ച് ഒടുവിൽ കർത്താവേ, ഞാനിതാ ഉറങ്ങുന്നു, രാവിലെ ഞാൻ നിന്റെ മുഖം കണ്ട് ഉണരും എന്ന് പറഞ്ഞ് കിടക്കയിലായിരിക്കും. എത്ര മനോഹരമായ ഒരു കാര്യമാണ്. കർത്താവേ, ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നു, രാവിലെ ഉണരുമ്പോൾ അവിടുത്തെ മുഖം ഞാൻ കാണും. സങ്കീർത്തനക്കാരൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ദൈവചിതം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറ്റി ദൈവത്തിനായിട്ട് ജീവിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ദൈവഹിതം ആ നിലയിൽ നിറവേറ്റി ജീവിക്കുന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്, അതിന്റെ ഒരു അതിന്റെ അതിന്റെ ഒരു നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ അതിന്റെ അകത്ത് എത്ര കാര്യങ്ങൾ ചെയ്തു, ക്വാണ്ടിറ്റി അല്ല ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന് നമുക്കൊരു വാക്യം കർത്താവായ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. ഈ വാക്യം യേശു പറയുമ്പോൾ യേശുവിന്റെ ജീവിതത്തിലെ അവസാനത്തെ സമയങ്ങളായിരുന്നു. അവസാനത്തെ സമയങ്ങളായിരുന്നു കർത്താവ് പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നോക്കുക, കർത്താവ് അതാണ് പറയുന്നത്. ദൈവമേ പിതാവേ, ഞാന് നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു. നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചു. നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി, ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഇത് കേവലം യേശുക്രിസ്തുവിന്റെ ജീവിതത്തോട് മാത്രമുള്ള ഒരു കാര്യമായിട്ട് നമ്മളെ ചിന്തിക്കേണ്ടതില്ല. നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും ഇതിനുവേണ്ടി തന്നെയാണ് ദൈവം നമ്മളെ വിട്ടിരിക്കുന്നത്. എന്തിനാ വിട്ടിരിക്കുന്നത്? നമുക്കൊരു പ്രവൃത്തി തികയ്ക്കാനായിട്ടുണ്ട്. ദൈവഹിതത്തിൽ ചെയ്തു തീർക്കാനായിട്ടൊരു പ്രവൃത്തിയുണ്ട്. അത് തികച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. ഇതേ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഓ, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചു എന്ന യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വാക്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പലപ്പോഴും ആളുകളോട് പറയുന്ന ആ വാക്യം ഒരിക്കലെ ഞാനൊരു സഹോദരനോട് ഞാന് പറയാനായിട്ടിടയായ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. അത് ഞാനായിട്ട് പറഞ്ഞതല്ല, മറ്റൊരിടത്ത് കേട്ടത് ഞാൻ പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. വിശ്വസിക്കുന്ന ഏവരും, അതിന്റെ താഴെ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, നിനക്കൊരു ലോകമുണ്ട്. നിന്റെ ലോകമെന്ന് പറയുന്നത് എന്താ? പറയാറുണ്ടല്ലോ നമുക്കൊക്കെ നമ്മുടേതായ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, ഒരു മണ്ഡലമുണ്ട് എന്ന് പറയാറുണ്ട്. ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല കോൺസ്റ്റിറ്റ്യുവൻസി ഉള്ള മണ്ഡലമുള്ളത്, പിന്നെന്താ? നമുക്കൊക്കെ നമ്മുടേതായ ഒരു മണ്ഡലമുണ്ട്. എന്താ ഒരു സഹോദരന്റെ മണ്ഡലം? എന്താ? അവന്റെ കുടുംബം, അവന് ജോലി ചെയ്യുന്ന സ്ഥലം, അവൻ ഇടപെടുന്ന ആളുകൾ, ആ ഒരു വൃത്തമാണ്, ആ ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തെയാണ് ഇവിടെ ലോകം എന്നുള്ള നിലയിൽ വിവരിച്ചിരിക്കുന്നത്. ദൈവം എന്ത് ചെയ്തു? നിന്റെ ഈ കൊച്ചു ലോകമുണ്ടല്ലോ, ഓരോരുത്തർക്കും അവരവരുടേതായ ഒരു കൊച്ചു മണ്ഡലമുണ്ട്, കൊച്ചു ലോകമുണ്ട്. ദൈവം എന്ത് ചെയ്തു? ദൈവം നിന്റെ ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനായ നിന്നെ എന്ത് ചെയ്തു? ആ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. എന്തിനാണ്? ഓ, ആ ലോകത്തിലുള്ളവരെ കർത്താവിനെ കാണാനായിട്ടും കർത്താവിനെ വിശ്വസിക്കാനായിട്ടും അങ്ങനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായിട്ടും നിന്നെയാണ് ആ ലോകത്ത് വിട്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഈ വാക്യത്തെ നമ്മൾ എടുത്താൽ അത് വളരെ പ്രയോജനമാണ് എന്ന് ഞാൻ പറയാനിടയായി. പറഞ്ഞത് മനസ്സിലായോ? കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക്, മുഴുവൻ ഭൂമിയുടെയും മുഴുവൻ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അയച്ചു എന്നുള്ളത് ശരിയാണ്. കർത്താവിനെ കുറിച്ചാണ് ഈ വാക്യം. എന്നാൽ കർത്താവിനെ പോലെ തന്നെയാണ് നമ്മളെയും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് അയച്ചത്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അത് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ഓരോരുത്തരെ കുറിച്ചും പറയാവുന്ന കാര്യമാണ്. ദൈവം അയച്ചിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്, ഈ ലോകത്ത് വന്നിരിക്കുന്നത്. ഈ ലോകം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ പോലെ മുഴുവൻ ലോകത്തിന്റെയും ഉത്തരവാദിത്വം നമുക്കില്ല, മറിച്ച് നമ്മുടേതായ ഒരു കൊച്ചു ലോകമുണ്ട്. ഈ കൊച്ചു ലോകത്തെ ദൈവം എന്ത് ചെയ്തു? ഈ ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് തന്റെ ഏകജാതനായ പുത്രനായ എന്നെ, നിന്നെ ആ ലോകത്തേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാ? ഓ, ആ ലോകത്ത് ചെന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം, നമ്മുടെ ജീവിതത്തോടുള്ള നിലപാടുകൾ മൂലം ആ മണ്ഡലത്തിലുള്ളവരെ, ആ ലോകത്തുള്ളവരെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ് ഓ അവിടേക്ക് അയച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടേതായ ഒരു മണ്ഡലമുണ്ട്, ഒരു ലോകമുണ്ട്. ആ ലോകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് തേക്കാനായിട്ടൊക്കും. അത് തേച്ചു കഴിയുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞതുപോലെ, ദൈവമേ ഞാൻ നീ തന്ന വേല തികച്ചിരിക്കുന്നു, നിന്റെ അടുത്തേക്ക് കടന്നു വരും എന്ന് നമുക്കും ധൈര്യത്തോടെ സന്തോഷത്തോടെ പറയാനായിട്ട് കഴിയും. നമുക്ക് നമ്മുടെ മുമ്പിലുള്ള നാളുകൾ എത്രയാണെന്ന് അറിയുക എന്നുള്ളതല്ല പ്രധാനം. ദൈവം അത് ദൈവത്തിന്റെ സർവജ്ഞതയിൽ അത് തീരുമാനിച്ചിട്ടുണ്ട്. നാളെത്രയാണെങ്കിലും ഓരോ ദിവസവും ദൈവഹിതം ചെയ്ത് നമ്മുടെ ലോകത്തിൽ ദൈവത്തിന്റെ ആ വെളിച്ചം പരത്തുക, ഇത് മാത്രമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവഹിതം ചെയ്യുക, ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാന ദിവസം നമുക്കും യേശു ക്രിസ്തുവിനെ പോലെ പറയാൻ കഴിയും, പിതാവേ നീ എനിക്ക് തന്ന വേല ഞാൻ തികച്ചിരിക്കുന്നു, ഞാൻ ഇതാ നിന്റെ അടുത്തേക്ക് വരുന്നു എന്ന് പറയാൻ കഴിയും. യേശു എപ്പോഴാണ് അങ്ങനെ പറഞ്ഞത്? യേശുവിനെ കൊടുത്തിരുന്ന നാളുകള് 33.5 വർഷമായിരുന്നു. 33.5 വർഷം തന്റെ ചില ശിഷ്യന്മാർക്ക് അത്രയും പോലും അവസരങ്ങൾ ലഭിച്ചില്ല. യാക്കോബിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് കർത്താവിനോടൊപ്പം ഉണ്ടായിരുന്ന ആ ശിഷ്യൻ, അവന് 30-ാമത്തെ വയസ്സിൽ ഹേരോദാവിനാൽ വാളാൽ കൊല്ലപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ തുടക്കത്തിലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. അന്ന് യാക്കോബിന് 30 വയസ്സേ പ്രായമുള്ളായിരുന്നു എന്നാണ് വേദപണ്ഡിതന്മാരെ പറയുന്നത്. 30 വയസ്സ്, 30 വയസ്സിൽ ആ ശിഷ്യൻ എന്ത് ചെയ്യപ്പെട്ടു? കൊല്ലപ്പെട്ടു. യേശു ക്രിസ്തു 33.5 വയസ്സിൽ കൊല്ലപ്പെട്ടു. ഓ, പൗലോസ് 67 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 67-ാമത്തെ വയസ്സിലാണ് നീറോ ചക്രവർത്തിയാലെ വാളാലെ കൊല്ലപ്പെടുന്നത്. ആദ്യം കൊല്ലപ്പെട്ട കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ യാക്കോബിന്റെ സ്വന്തം സഹോദരനായ ഈ യോഹന്നാൻ അപ്പോസ്തലൻ, അദ്ദേഹം എത്ര നാളിലാണ് കൊല്ലപ്പെട്ടത്? അദ്ദേഹം എപ്പോഴാണ് മരിച്ചത്? 95-ാമത്തെ വയസ്സിലാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. നോക്കുക, ആളുകളുടെ ഒക്കെ സമയം വ്യത്യാസമാണ്. യാക്കോബിന് 30 വർഷം ആയുസ് കൊടുത്തപ്പോൾ യാക്കോബിന്റെ സ്വന്തം സഹോദരനാണ് യോഹന്നാൻ. യോഹന്നാൻ എത്ര നാൾ ജീവിച്ചിരുന്നു? 95 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഓ, പൗലോസ് 67-ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തു 33.5 വയസ്സിലെ ആ നിലയിൽ തന്റെ നാളുകൾ അവസാനിച്ചു. ഈ നിലയില് ഓരോരുത്തർക്കും വെച്ചിരിക്കുന്ന ദിവസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവർക്കെല്ലാം ഈ പേര് പറഞ്ഞ ഈ സഹോദരങ്ങൾക്കെല്ലാം, ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം, ഓ, അവർക്കെല്ലാം ദൈവസന്നിധിയിൽ പറയാനുള്ളത്, പിതാവേ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. നമുക്കത് പറയാനായിട്ട് കഴിയുമോ? നമ്മുടെ മുമ്പിലുള്ള നാളുകൾ എത്രയാണ് എന്നറിയുന്നതല്ല പ്രധാനം. ഒരുപക്ഷെ യേശുവിന്റെയോ യാക്കോവിന്റെയോ യോഹന്നാന്റെയോ പൗലോസിന്റെയോ പത്രോസിന്റെയോ ഒക്കെ പേരുകൾ ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ നമ്മൾ അറിയുന്ന പോലെ ലോകത്ത് ജീവിച്ചിരുന്ന ആ നിലയിലുള്ള ദൈവഭൃത്യരായ പല പ്രിയപ്പെട്ടവർ, ബ്രെയിനാർ എന്ന് പറഞ്ഞ ഒരു ദൈവഭൃത്യനുണ്ട്, അദ്ദേഹം 28-ാമത്തെ വയസ്സിൽ മരിച്ചു. അനേകരെ കർത്താവിനായിട്ട് വെല്ലുവിളിക്കുകയും തന്റെ ത്യാഗോജ്വലമായ ജീവിതം കൊണ്ട് ഇന്നും അനേക ഹൃദയങ്ങളിൽ ജീവിക്കുകയും ചെയ്യുന്ന ബ്രെയിന, നമ്മളെ ജീവമൊഴിയിൽ അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്ര കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സഹോദരൻ 29-ാമത്തെ വയസ്സിൽ മരിച്ചു. എന്നാൽ ബ്രെയിനാട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റൊരു വലിയ ദൈവഭൃത്യനാണ് ജോൺ വെസ്ലി. അദ്ദേഹം 88-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. നോക്കുക, ഞാനിതെല്ലാം എന്തിനാ പറഞ്ഞത്? നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാലയളവ് ദൈവം വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സർവജ്ഞതയിൽ അവിടുന്ന് അത് ആ നിലയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവിടുത്തെ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു. ആ ആയുഷ്കാലം പൂർത്തിയാക്കി തരാൻ ദൈവത്തിന് താല്പര്യവുമാണ്. അത് ദൈവത്തിന്റെ ഭാഗത്തുള്ള വിശ്വസ്തത. നമ്മുടെ ഭാഗത്ത് ദിനംതോറും ദൈവഹിതം ചെയ്ത് ദൈവം തന്നിരിക്കുന്ന പ്രവൃത്തി തികച്ച് ഡേ ടു ഡേ ബേസിസിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് കർത്താവേ, നമ്മുടെ ആയുസ് തീരാൻ പോകുമ്പോൾ കുറച്ച് ആയുസ്സൂടെ ചോദിച്ചു വാങ്ങിച്ച് ജീവിച്ചാൽ വല്ല പ്രയോജനമുണ്ട്? ബൈബിളിൽ അങ്ങനെ ഒരാളുണ്ട്, തന്റെ ആയുസ് തീരാൻ പോകുന്നെന്ന് കണ്ടപ്പം ദൈവസന്നിധി പോയി പട്ടിണി കിടന്ന് കരഞ്ഞ് ആ നിലയില് ആയുസ് ദീർഘിച്ചു വാങ്ങിച്ച ഒരാളെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിലെ ഒരു യഹൂദ രാജാവായ ഹിസ്കിയാവാണ്. ഹിസ്കിയാവ് 38-ാം അധ്യായം, ഹിസ്കിയാവിന്റെ പുസ്തകം 38-ാം അധ്യായം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകെയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് പറഞ്ഞത് ശരിയാണ്. നാം ദിനവൃത്താന്ത പുസ്തകത്തിൽ ഹിസ്കിയാവിന്റെ ചരിത്രം വായിക്കുമ്പോൾ പല രാജാക്കന്മാര് ആ നിലയിൽ വിഗ്രഹാരാധികളായിട്ടും ആളുകളെ ദൈവസന്നിധിയിൽ നിന്ന് മ്ലേച്ഛമായ ആരാധനയിലേക്കൊക്കെ നയിച്ചപ്പോൾ ഹിസ്കിയാവ് എന്താ ചെയ്തത്? അന്ന് യഹൂദരുടെ ഇടയിൽ ഒരു വലിയ ഉണർവ് കൊണ്ടുവന്ന ആളാണ്. ഓ, അശേര പ്രതിഷ്ഠകളെ കണ്ണിച്ച് കളഞ്ഞ്, ദൈവത്തിനായിട്ട് ബാൽ വിഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞ് ഒരു ഉണർവ് കൊണ്ടുവന്ന ആളാണ് ഹിസ്കിയാവ്. ദൈവത്തിനായിട്ട് വളരെ വളരെ ഏകാഗ്ര ഹൃദയത്തോടെ ജീവിച്ചവനാണ് ഹിസ്കിയാവ്. അതുകൊണ്ട് ഹിസ്കിയാവിന്റെ അടുത്ത് യെശയ്യാവ് എന്ന് പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന കേൾക്കുക, നീ ഇപ്പൊ മരിച്ചു പോകും, നീ സൗഖ്യം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ചൊരു പ്രാർത്ഥന നടത്തി. കർത്താവേ, ഞാൻ എത്ര ഏകാഗ്ര ഹൃദയത്തോടെ നിനക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എനിക്ക് ആയുസ് നീട്ടിത്തരണം എന്നാണ് അവനെ പറഞ്ഞത്. അവനെ ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. നമ്മൾ തുടർന്ന് വായിക്കുക 4-ാം വാക്യം. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. അവന്റെ കരച്ചിൽ കണ്ടപ്പം ദൈവം ഓ അവൻ ആഗ്രഹിച്ചത് അവന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നതിനാൽ നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടു. ഹിസ്കിയാവ് ആഗ്രഹിച്ചത് എന്താ? ഇപ്പൊ ഭരിക്കാൻ തുടങ്ങും എന്ന് വിചാരിച്ചപ്പം കർത്താവ് ആയുസ് കൂട്ടി തരണേന്ന് പറഞ്ഞ് കരഞ്ഞപ്പം ദൈവം അവന്റെ പ്രാർത്ഥന കേട്ട് 15 വർഷം കൂടെ എസ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ചിലർക്ക് പെൻഷന്റെ സമയം എക്സ്റ്റൻഷൻ കിട്ടുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ആയുസിൽ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയ ആളാണ് ഹിസ്കിയാവ്. 15 വർഷം ഹിസ്കിയാവ് വളരെ സന്തോഷിക്കുകയാണ്. ഹിസ്കിയാവ് വളരെ സന്തോഷിച്ച് ഇനിയുള്ള 15 വർഷം കൂടെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാമല്ലോ എന്ന് ആ നിലയിൽ സന്തോഷിച്ച ഹിസ്കിയാവിന്, പക്ഷെ അവന് ആയുസ് നീട്ടിക്കിട്ടിയത് ഗുണമായില്ല, പ്രയോജനമായില്ല, നന്മയായില്ല, മറിച്ചത് വലിയ തിന്മയായി തീർന്നു എന്നാണ് രണ്ട് ദിനവൃത്താന്തങ്ങളിൽ നമ്മൾ കാണുന്നത്. രണ്ട് ദിനവൃത്താന്ത പുസ്തകം എടുക്കുക, രണ്ട് ദിനവൃത്താന്തം 33-ാം അധ്യായം. 33-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഹിസ്കിയാവിന്റെ ആ ചരിത്രം, ഹിസ്കിയാവ് മരിച്ചതിന് ശേഷം ഹിസ്കിയാവിന്റെ മകൻ ഓ അവനെ വാഴ്ചയ്ക്ക് കയറുന്നതാണ് നമ്മൾ വായിക്കുന്നത്. 32-ാം ഒടുവിലത്തെ വാക്യം മുതൽ വായിക്കേ. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനശ അവന് പകരം രാജാവായി. മനശ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകളെ പോലെ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവൻ തന്റെ അപ്പനായ ഹിസ്കിയാവ് ഇടിച്ചു കളഞ്ഞിരുന്ന പൂജാഗിരികളെ വീണ്ടും പണിതു, ബാൽ വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളെ തീർത്തു, അശേര പ്രതിഷ്ഠകളും ഉണ്ടാക്കി, ആകാശത്തിലെ സർവ്വ സൈന്യത്തെയും നമസ്കരിച്ച് സേവിച്ചു. നോക്കുക, എന്താ ദൈവത്തിനായിട്ട് സമ്പൂർണമായിട്ട് ജീവിച്ച ഹിസ്കിയാവിന്റെ മകൻ മനശ വന്നപ്പോ അവനെന്ത് ചെയ്തു? മനശ അപ്പന്റെ വഴികളിൽ നടന്നില്ല, ദൈവത്തിന് പ്രസാദകരമായത് ചെയ്തില്ലെന്നതല്ലല്ല, ദൈവത്തിന് അനിഷ്ടകരമായ എല്ലാ കാര്യങ്ങളും, ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുക, പൂജാഗിരികൾ തീർക്കുക, ഓ അങ്ങനെ ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഇസ്രായേൽ ജനതയെ മുഴുവൻ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് കൊണ്ടുവന്നവരാണ് മനശ. അതിനെന്താ? അപ്പന് മകന്റെ പ്രവർത്തനങ്ങളില് അപ്പനെന്താ ഉത്തരവാദിത്വം? അങ്ങനെയാണോ നിങ്ങൾ ചോദിക്കുന്നത്? പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, അവന് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു? 12 വയസ്സേ ഉള്ളായിരുന്നു. അതായത് ഈ മനശ എന്ന് പറഞ്ഞ മകന് ഹിസ്കിയാവിൽ എന്നാ ജനിച്ചത്? ഹിസ്കിയാവ് മരിക്കുന്നതിന് 12 വർഷം മുമ്പാ. ഹിസ്കിയാവിന് എത്ര ആയുസാ നീട്ടിക്കൊടുത്തത്? 15 വർഷം ആയുസാ നീട്ടിക്കൊടുത്തത്. അപ്പോ ഹിസ്കിയാവിന് നീട്ടിക്കിട്ടിയ 15 വർഷത്തിന്റെ 3-ാമത്തെ വർഷമാണ് ഈ മകൻ ജനിച്ചത്. ഹിസ്കിയാവിന് നേരത്തെ ദൈവം പ്ലാൻ ചെയ്തതുപോലെ ഹിസ്കിയാവ് മരിച്ചിരുന്നെങ്കിൽ ഈ നിലയില് ഇസ്രായേൽ മക്കളെ വിഗ്രഹാരാധനയിലേക്ക് നടത്തുന്ന ഒരു മകൻ അവന് ഉണ്ടാകുമായിരുന്നില്ല. ഈ മകൻ ഉണ്ടായത് ഈ എസ്എൻഷൻ പീരീഡില് പ്രാർത്ഥിച്ച് നേടി. സഹോദര സഹോദരി, നീ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം എനിക്കത് തന്നു എന്നൊക്കെ പറയുമ്പോൾ ഹിസ്കിയാവിനെ ഓർത്തോണം കേട്ടോ. ഹിസ്കിയാവ് എന്താ, ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. അവൻ ആഗ്രഹിച്ചത് അവന് കൊടുത്തു, 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു, എസ്എൻഡി ചെയ്ത് കൊടുത്തു. പക്ഷെ ആ 15 വർഷം കൊണ്ട് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ പാതകം ചെയ്ത ഒരു രാജാവിനെ സമ്മാനിക്കാനാണ് ആ 15 വർഷം കൊണ്ട് ഹിസ്കിയാവിന് കഴിഞ്ഞത്. അതിന് പകരം ദൈവം ആഗ്രഹിച്ചതുപോലെ 15 വർഷത്തിന് മുമ്പ് അവന്റെ ആയുസ് അവസാനിച്ചിരുന്നെങ്കിലോ മനുഷ്യ എന്നൊരു രാജാവ് ഉണ്ടാകുമായിരുന്നില്ല. ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് തന്റെ അപ്പനായ ഹിസ്കിയാവ് നഷ്ടപ്പെടുത്തിയ ആ അശേര പ്രതിഷ്ഠകളെയും ബാൽ വിഗ്രഹങ്ങളെയും വീണ്ടും യഥാസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ച് അതിനു മുമ്പിൽ ബലി കഴിക്കുകയും, ഓ ബലി കഴിക്കുക മാത്രമല്ല അവൻ എന്താ ചെയ്തത്, അവന് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കണേ. അവൻ കാണിച്ച കാട്ടായങ്ങൾ അവിടെ പറയുന്നുണ്ട്. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരം 2 അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. യെരുശലേം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചത് മാത്രമല്ല ദൈവാലയത്തിന്റെ പ്രാകാരത്തിലും കൊണ്ടുവന്ന് എന്തോ വെച്ചു, വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് വെച്ചു, വേറെ എന്ത് സ്ഥലം കണ്ടില്ല. ഏതാണ്ട് ഒരു വാശി ഉള്ളതുപോലെ അവൻ ചെയ്യുന്നു. പ്രാകാരം 2 അവൻ ആകാശത്തിലെ സൈന്യത്തിന് ബലിപീഠങ്ങൾ പണിതു. അവൻ തന്റെ പുത്രന്മാരെ ബെൻഹിന്നോൻ താഴ്വരയിൽ അഗ്നിപ്രവേശം ചെയ്യിച്ചു. ബാലെന്ന് പറയുന്ന ആ വിഗ്രഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാലെ ആ വിഗ്രഹം ലോഹം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹമാണ്. ആ വിഗ്രഹം ഇങ്ങനെ കൈനീട്ടി നിൽക്കുന്നതായിട്ടാണ് ആ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓ, ഒരു വലിയ മനുഷ്യൻ അവൻ കൈനീട്ടി ഇങ്ങനെ നിൽക്കുന്നു. ഈ വിഗ്രഹത്തെ എന്ത് ചെയ്യും, ലോഹം കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് അടിയിൽ തീയിട്ട് ചൂടാക്കും. ചൂടാക്കി ചൂടാക്കി അത് പൊള്ളി പൊള്ളി അങ്ങനെ ആരെങ്കിലും അതെ തൊട്ടാൽ അവനും പൊള്ളി മരിക്കത്തക്കവണ്ണ നിലയിലാകുമ്പോ ആ കൈനീട്ടി നിൽക്കുന്ന ആ ബാൽ വിഗ്രഹത്തിന്റെ കയ്യിലേക്ക് അമ്മമാരും അപ്പന്മാരും അവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വെക്കും. കൊണ്ടുവന്ന് വെക്കുമ്പോ ആ കുഞ്ഞുങ്ങൾ കരിഞ്ഞ് ബാലിന് ബലിയായി തീരുക ചെയ്യുന്നത്. ഒരു പ്രത്യേക തരത്തിലാണ് കുഞ്ഞുങ്ങളെ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നത്. ഇവിടെ നോക്കുക, മരിച്ച എങ്ങനെ അവന്റെ സ്വന്തം കുഞ്ഞുങ്ങളെ ഈ മ്ലേച്ഛ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അഗ്നിപ്രവേശം ചെയ്യിച്ചു, തീയില് ഇട്ടു. മുഹൂർത്തം നോക്കി ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും പ്രയോഗിച്ചു, വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും നിയമിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പലതും ചെയ്ത് അവനെ കോപിപ്പിച്ചു. ഇതാണ് അവന്റെ ചരിത്രം. മനുഷ്യ, ഈ മനുഷ്യ ഉണ്ടായത് ഈ എക്സ്റ്റൻഷൻ പീരീഡിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വയസ്സുണ്ട്, എത്ര വയസ്സിലാണ് നമ്മൾ ഈ ലോകം വിട്ടു പോകുന്നത്, എത്ര നാളുണ്ട്, എത്ര ആയുസ്സുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട. മറിച്ച് എന്താ നമുക്ക് ചെയ്യാവുന്നത്, ഓരോ നാളും ഓ ദൈവഹിതം ചെയ്ത് യേശു ക്രിസ്തുവിനെ പോലെ അവിടുന്ന് എനിക്ക് തന്ന വേല ഞാൻ തികച്ചു കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് സ്വസ്ഥതയിലെ ജീവിക്കാം. അഗ്നേഷ്യസ് ലേവകളെ പോലെ ഓരോ ദിവസവും സ്വസ്ഥതയിലെ ജീവിക്കാനായിട്ട് നമുക്ക് ഇടയാകണം. അങ്ങനെ ഓരോ ദിവസത്തിന് അനുസരിച്ച് നമ്മൾ ദൈവഹിതം ചെയ്ത് ജീവിച്ചാൽ ജീവിതത്തിന്റെ അവസാന ദിവസവും നമുക്ക് വലിയ സ്വസ്ഥതയുണ്ടാകും. നമ്മൾ വായിച്ച് ആ വാക്യത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. 90-ാം സങ്കീർത്തനത്തിലെ ആ വാക്യത്തിലേക്ക് വീണ്ടും ഒടുവിലായിട്ട് മടങ്ങി വരട്ടെ. 90-ാം സങ്കീർത്തനം 12-ാമത്തെ വാക്യം, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നോക്കുക, ഒരു നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് അതിൻ്റെ അകത്ത് ഒരു ജ്ഞാനം വേണ്ടത്? കാരണം ഓരോ ദിവസം കഴിഞ്ഞു പോയാൽ ആ നാളുകൾ പിന്നെ നമുക്ക് കിട്ടുകയില്ല. ഒരു പ്രിയപ്പെട്ടവൻ ഒരാളോട് പറഞ്ഞ ഒരു ചരിത്രം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ എൻ്റെ അപ്പന്റെ കല്ലറ ഉള്ളിടത്ത് പോയി, ഒരു കൈക്കോട്ടും കൊണ്ടാണ് പോയത്. ഞാൻ അതെല്ലാം കാട് പിടിച്ചൊക്കെ കിടക്കുകയായിരുന്നു. അവിടെ എല്ലാം കാട് പിടിച്ച് കിടന്നിട്ട് അതെല്ലാം വൃത്തിയാക്കി അപ്പന്റെ പഴയ കല്ലറ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് ഞാൻ ആ കല്ലറയിൽ ഇരുന്നിച്ച് നേരെ കരഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ചോദിച്ചു, എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചാ, ഞാൻ അപ്പന് എന്റെ അപ്പൻ എന്നോടൊപ്പം ഉള്ളപ്പോ ഞാൻ അപ്പനെ അപ്പനെ ഒട്ടും ബഹുമാനിക്കാതെ അപ്പന്റെ വാക്ക് കേൾക്കാതെ ഒരു സന്ദർഭത്തിൽ അപ്പനെ അടിച്ചു, ഞാൻ അപ്പനെ അടിച്ചു കയ്യേറ്റം ചെയ്തു. തീർത്ത് സഹിക്കാനൊക്കാത്ത ഒരു രംഗം വന്നപ്പോ അപ്പനും ഒട്ടും മോശക്കാരനായിരുന്നിരിക്കുകയല്ല, പക്ഷെ അപ്പനാണല്ലോ, ആ അപ്പനാണെന്ന് ഓർക്കാതെ എന്ത് ചെയ്തു? അടിച്ചു അടിച്ചു. ആരെ? അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാ, പക്ഷെ ഇന്നലെ ഞാൻ അത് വീണ്ടും ഓർക്കാനായിട്ടിടയായി. എങ്ങനെ ഓർക്കാനിടയായത്? ഓർക്കാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്റെ മകൻ ഇന്നലെ എന്നെ തല്ലി. എന്ത് പറ്റി? ഇദ്ദേഹത്തിന്റെ മകനും പ്രായമായി, പ്രായമായി പ്രായമായി വന്നപ്പം ആ മകനും എന്ത് പറ്റി? ആ മകന് ഈ അപ്പനെ സഹിക്കാൻ വയ്യാതായി, ഏതോ കാര്യങ്ങൾ സംബന്ധിച്ച് വാക്കുതർക്കമായി. ആ മകനും ഈ അപ്പന്റെ മേൽ കൈവച്ച്, കൈവച്ചപ്പോഴാണ് ഈ അപ്പന് പെട്ടെന്ന് ബോധോദയം ഉണ്ടായത്, എടാ ഞാനും പണ്ട് ഇതേ കാര്യം തന്നെ ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള ബോധോദയം ഉണ്ടായത്. ഓ, എന്റെ മകൻ ഇപ്പൊ എന്നെ അടിച്ചതിനകത്ത് തെറ്റൊന്നുമില്ല, കാര്യം എന്താ, ഞാനും പണ്ട് ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മകൻ അപ്പന്റെ മേൽ കൈവച്ചാൽ ആ പിതൃഹൃദയത്തിനുണ്ടാകുന്ന വേദന ഇപ്പൊ അവൻ അറിഞ്ഞപ്പം അവൻ വിചാരിച്ചു എനിക്ക് എന്റെ പിതാവിനോട് ക്ഷമ ചോദിക്കണം. പക്ഷെ പിതാവിന്റെ പിതാവ് കണ്ണറയിൽ കിടക്ക. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഇനിയിപ്പോ അപ്പനോട് ക്ഷമ ചോദിക്കാൻ നോക്കുകയല്ല, പിന്നെന്താ ചെയ്യാവുന്നത്? ഞാന് മകന്റെ ഈ നടിയൊക്കെ കൊണ്ട് ഞാൻ വീട്ടിൽ അസ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഞാനൊരു കൈക്കോട്ട് കൊടുത്തുകൊണ്ട് ഈ കല്ലറയെ വന്നു. കല്ലറയുടെ ചുറ്റുപാടുമുള്ള കാടുമൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞ് സ്വസ്ഥമാക്കിയിട്ട് അപ്പന്റെ കല്ലറയിൽ ഇരുന്നിട്ട് ഞാന് പറഞ്ഞു, കർത്താവ് അപ്പ ഞാൻ ഇതുപോലെ നിന്നെ ഉപദ്രവിച്ചതാണ്, പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മരിച്ചുപോയി, ഞാൻ ഈ പറയുന്ന ഒന്നും കേൾക്കാൻ അപ്പനില്ല. അതുകൊണ്ട് അപ്പനില്ല, പക്ഷെ എനിക്ക് എന്താ ചെയ്യാൻ നോക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഈ കല്ലറയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിന്റെ പടിയിൽ ഇച്ചിരി നേരം ഇരുന്ന് കരഞ്ഞേച്ചിങ്ങ് പോന്നു എന്ന് പറഞ്ഞത് ഒരു പ്രിയപ്പെട്ടവനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, എന്താ അർത്ഥം? നമുക്ക് പലതും നാളുകൾ കഴിഞ്ഞു പോവും. നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ പിന്നെന്ത് പറ്റും? നമ്മൾ അതിന് കടപ്പെട്ട ആളുകൾ ചിലപ്പം മരിച്ചുപോകും, അവര് കല്ലറയിലായെന്നിരിക്കും. പിന്നീട് നമുക്ക് അവരോടുള്ള കടപ്പാടുകൾ ചെയ്യാനായിട്ട് ചിലപ്പം കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു രംഗത്ത് അത് ഓർത്തു കഴിയുമ്പോൾ നമുക്ക് അവരോട് കടപ്പാട് തീർക്കാനൊക്കെയില്ല, അവർ കല്ലറയിലായി. എപ്പോ മാത്രമേ നമുക്ക് ഈ കടപ്പാട് തീർക്കാനായിട്ട് ഒക്കെയുള്ളൂ? അവര് ജീവിച്ചിരിക്കുമ്പോൾ നമ്മോടൊപ്പം ഉള്ളപ്പോ. സഹോദര, നിന്നോടൊപ്പം നിന്റെ സഹോദരി ഉള്ളപ്പോ, സഹോദരി നിന്നോടൊപ്പം നിന്റെ സഹോദരൻ ഉള്ളപ്പോ, കുഞ്ഞു നിനക്ക് എപ്പോഴേ നിന്റെ അപ്പനോടുള്ള കടപ്പാട് തീർക്കാൻ ഒക്കൂ, അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്തേ ഒക്കുള്ളൂ. അപ്പൻ മരിച്ചുപോയി കഴിഞ്ഞാ പിന്നെ എത്ര പശ്ചാത്തപിച്ചിട്ടും അപ്പ ഞാൻ ഒരിക്കൽ നിന്നെ അടിച്ചല്ലോ, അതിന് ക്ഷമയോദിക്കാൻ വന്നതാ എന്നൊക്കെ കല്ലറ താണു വീണ് കടന്ന് പറഞ്ഞാലും അതുകൊണ്ട് പ്രയോജനമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തോളമേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഞങ്ങൾ ഞാനുമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കോളം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസത്തെയും ബുദ്ധിയായിട്ട് ഉപയോഗിക്കാം. എന്തുകൊണ്ട് രണ്ട് കാരണങ്ങളാണ് ബുദ്ധിയായിട്ട് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ നാളുകൾ വളരെ ചുരുക്കമാണ്. രണ്ട്, നമ്മൾ പിന്നിടുന്ന നാളുകൾ നമുക്ക് പിന്നീട് കിട്ടുകയില്ല. ഒരാളോടൊരു കടപ്പാട് ചെയ്യാനുള്ളത്, ഒരാളോട് ഒരു നിലയിൽ ശ്രമിക്കാനായിട്ടുള്ളത്, ഒരാളോട് ഒരു കാര്യം കൊടുത്തു വിട്ടാനുള്ളത്, അതൊക്കെ ഇപ്പോഴേ ഒക്കെയുള്ളൂ. നാളുകൾ കഴിഞ്ഞു പോയാൽ ഒന്നുകിൽ എന്റെ അന്ത്യം അല്ലെങ്കിൽ മറ്റേ ആളിന്റെ അന്ത്യം, അത് സംഭവിച്ചാൽ പിന്നെ അപരിഹാര്യമായ ഒരു വിധിയായിരിക്കും. നമുക്കതൊരിക്കലും പരിഹരിക്കാനൊക്കെയില്ല. മോശം പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, എനിക്ക് ഓരോ ദിവസവും അവിടുത്തെ ഹിതം ചെയ്ത് മുന്നോട്ട് പോകണം, അതിൽ കുറഞ്ഞൊരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയുന്ന കുഞ്ഞുങ്ങളുടെ യൂത്ത് സൺഡേയാണല്ലോ. കുഞ്ഞുങ്ങളെ, നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ മുമ്പിൽ ഒരു ജീവിതമുണ്ട്. ഈ ജീവിതം ബുദ്ധിയായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ദൈവഹിതം ചെയ്യുന്നതും ദൈവത്തിനായിട്ട് ജീവിക്കുന്നതും അതാണ് ഏറ്റവും ബുദ്ധിയുള്ള കാര്യം. നിങ്ങൾ ചെയ്യേണ്ട കടപ്പാടുകൾ ഈ കാലഘട്ടത്തിൽ തന്നെ ചെയ്തു തീർക്കുന്നതാണ് ഏറ്റവും ബുദ്ധിയുള്ള കാര്യം. നാളുകൾ കടന്നു പോകും. നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾക്കൊരു സഹായം ചെയ്തു കൊടുക്കണോ? അത് ഇപ്പോഴേ ഒക്കെയുള്ളൂ. അവൾ വാർദ്ധക്യത്തിലായി, അവൾ മരിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കേൾച്ചിട്ടെന്താ കാര്യം? ഓ, കടപ്പാടുകൾ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ നിലയിൽ നമുക്ക് ചെയ്തു തീർക്കുന്നവരായിട്ടിരിക്കാം. കുഞ്ഞുങ്ങൾ ആ നിലയിലുള്ളവരായിരിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളോ? നമുക്കിനിയും പല കാര്യങ്ങളും ചെയ്തു തരാനായിട്ടൊക്കെയില്ല. നമ്മുടെ കടപ്പാടുകൾ പലതും തീർക്കാനായിട്ടൊക്കെയില്ല. അവരിൽ പലരും കല്ലറയിലായി കഴിഞ്ഞു. പക്ഷേ ഇനിയും നമ്മുടെ മുമ്പിലുള്ള ദിവസങ്ങളെ നമുക്ക് ബുദ്ധിയായിട്ട് ഉപയോഗിക്കാം. ഓരോ കാര്യങ്ങളും ദൈവത്തോടുള്ള ആ നിലയിലുള്ള സ്നേഹത്തെ നമുക്ക് ചെയ്യാം. മനുഷ്യരുടെ മുമ്പാകെ ചെയ്യാതെ ദൈവമുമ്പാകെ ചെയ്യാം. ദൈവത്തിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ജീവിക്കാം. ഓരോ ദിവസത്തെയും ബുദ്ധിയായിട്ട് ഉപയോഗിക്കാം. ദൈവപ്രവൃത്തി തേക്കുന്നവരായിട്ട് നമുക്ക് ഓരോ ദിവസവും ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.